ധന്യ, ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് ഓൺലൈനായി വസ്ത്രങ്ങൾ വിൽക്കുന്ന ഒരു ബിസിനസ് ആണല്ലോ ചെയ്യുന്നത്, എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഒന്ന് വിവരിക്കാമോ?
ഇത് ഓൺലൈൻ സ്റ്റോർ ആണ്. അപ്പൊ ഇതിൽ ഞങ്ങൾ മെയിൻലി ഞങ്ങൾ ഇത് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യൻ ക്ലോത്ത്സ് സെൽ ചെയ്തിട്ട്, അതായത് സൽവാർ കുർത്തീസ് അങ്ങനെ എല്ലാവിധ ഇന്ത്യൻ ഡിസൈൻസ് ആയിരുന്നു ഞങ്ങൾ ഫസ്റ്റ് സെൽ ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ ഔട്ട്സൈഡ് ഇന്ത്യ ഉള്ള എല്ലാവർക്കും അവരുടെ ലൗഡ് വൺസിന് ഗിഫ്റ്റ് അയച്ചു കൊടുക്കാവുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടി ഉണ്ടായിരുന്നു. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ അമ്മക്കോ അതോ നമ്മുടെ സിസ്റ്റേഴ്സിന് സാരിയോ ചുരിദാറോ അങ്ങനെ അയച്ചു കൊടുക്കാൻ അവരുടെ ബർത്ത്ഡേക്കോ അവരുടെ ഒരു സ്പെഷ്യൽ ഡേക്ക്, അതായിരുന്നു ഞങ്ങളുടെ മെയിൻ ഫസ്റ്റ് എൻട്രി. ഇപ്പൊ ഞങ്ങൾ അതിലോട്ട് കൂടുതൽ പ്രോഡക്ട്സ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ബാഗ്സ്, പിന്നെ ബൊഹേമിയൻ ഡ്രസ്സസ്, പ്ലാസോസ്, അങ്ങനെ കൂടുതൽ പ്രോഡക്ട്സ് ഞങ്ങൾ ആഡ് ചെയ്യുവാണ്. എവറിത്തിങ് എല്ലാം ഓൺലൈൻ മാത്രമായിട്ട്.
സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിനെ കുറിച്ചുള്ള പരമ്പരയുടെ ആദ്യ ഭാഗത്ത് തന്നെ എസ് ബി എസ് മലയാളം തുണികൾ വിൽക്കുന്നതിനെ കുറിച്ചൊരു സെഗ്മെന്റ് ചെയ്തിരുന്നു, അത് തന്നെ കേട്ടിട്ടുണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എങ്ങനെയാണ് അതിൽ നിന്നും ഇത് വ്യത്യസ്തമാകുന്നത് എന്നൊന്ന് വിവരിക്കാമോ?
ഷോ, ഞാൻ കേട്ടായിരുന്നു. അതിൽ നിന്നും ഈ ബിസിനസ് എങ്ങനെയാ വ്യത്യസ്തം എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സ്റ്റോർ ഇല്ല. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇവിടെ ആൾക്കാർക്ക് വന്ന് കാണാനോ അങ്ങനെ ഒരു സ്റ്റോർ ആയിട്ടില്ല. ഞങ്ങളുടെ സ്റ്റോർ എന്ന് പറയുന്നത് ഈ ഓൺലൈൻ സ്റ്റോർ ആണ്. അതിൽ കൂടുതൽ ഞങ്ങൾ സോഷ്യൽ മീഡിയ ആണ് യൂസ് ചെയ്യുന്നത്, അതായത് ഫേസ്ബുക്ക്, വാട്സാപ്പ്, ഇങ്ങനത്തെ ഈ മെയിൻ മീഡിയാസ് യൂസ് ചെയ്തിട്ടാണ് ഞങ്ങളുടെ കൂടുതൽ സെല്ലിംഗ് നടക്കുന്നത്. അപ്പൊ അതെങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കസ്റ്റമർ അത് കണ്ട്, അതായത് വാട്സാപ്പ് എനിക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതിലൂടെ ഒരു കസ്റ്റമർ കണ്ട് ആ ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുമ്പോ അവർ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്യലും ഞങ്ങൾ അത് ഡെലിവറി ചെയ്യുക ചെയ്യുന്നത്. അപ്പൊ ഇത് ടോട്ടലി ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ആണ്. നമുക്ക് എങ്ങനെയാണെങ്കിലും നമ്മുടെ ടൈം നമുക്ക് അതിൽ ഫ്ലെക്സിബിൾ ആണ്.
ഓക്കെ, അപ്പൊ എവിടെ നിന്നാണ് ധന്യ ഈ വസ്ത്രങ്ങളൊക്കെ എടുക്കുന്നതും അത് കസ്റ്റമറുടെ അടുത്തേക്ക് എത്തിക്കുന്നതും?
ഈ വസ്ത്രങ്ങൾ എടുക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഡയറക്റ്റ് മാനുഫാക്ചറേഴ്സ് മിൽസ് ആയിട്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് ലിങ്ക് ഉണ്ട്. അതായത് ഞങ്ങൾ നേരിട്ട് എന്റെ ഹസ്ബൻഡ് സൈജു ഇതിനു മുമ്പ് നോർത്ത് ഇന്ത്യ ട്രാവൽ ചെയ്തിട്ട് കൂടുതൽ ഞങ്ങൾ മാനുഫാക്ചറേഴ്സ് ആയിട്ടാണ് ലിങ്ക്. മാനുഫാക്ചറേഴ്സ് പിന്നെ വീവിംഗ് വില്ലേജസ് ഒക്കെ ഉണ്ട് നോർത്ത് ഇന്ത്യയിൽ. അവിടെ ഞങ്ങൾ ട്രാവൽ ചെയ്തായിരുന്നു, അങ്ങനെ അവരായിട്ട് ഒരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തായിരുന്നു. അപ്പൊ അവരാണ് നമുക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്നത്. കൂടുതലും ബോംബെ, ഗുജറാത്താണ് മെയിൻ ക്ലോത്തിന്റെ ഒരു ഹബ്ബ് തന്നെയാണ് ഗുജറാത്ത്. അപ്പൊ അവിടെ നിന്നാണ് ഞങ്ങൾക്ക് കൂടുതലും സ്റ്റോക്ക് വരുന്നത്. പിന്നെ അതുകൂടാണ്ട് ഒഡീഷ, ജയ്പൂർ, ബോംബെ അങ്ങനെ ഞങ്ങൾ മിൽസ് ആയിട്ട് ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാണ് നമുക്ക് ഈ സ്റ്റോക്ക് നമുക്ക് വേണ്ടി ഡെലിവർ ചെയ്യുന്നത്.
ഇപ്പം ഓസ്ട്രേലിയയിലേക്ക് സ്റ്റോക്ക് എത്തുന്നില്ല എന്ന് പറഞ്ഞു, പിന്നെ എങ്ങോട്ടാണ് അവിടെ ഡെലിവറി ചെയ്യുന്നത്?
ഞങ്ങളുടെ ബിസിനസിന്റെ ഒരു മെയിൻ പ്ലേസ് ആയിട്ട് ഞങ്ങൾ വെച്ചേക്കുന്നത് തൃശ്ശൂരാണ്. അവിടെ എന്റെ ഹസ്ബൻഡിന്റെ സിസ്റ്റർ ബിന്ദു ആണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇത് വേൾഡ് വൈഡ് ആണ്, ജസ്റ്റ് ഓസ്ട്രേലിയ മാത്രമല്ല ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യണം, ദുബായ്, യു എസ്, അങ്ങനെ എല്ലാ പ്ലേസസും ആണ് കോൺസെൻട്രേറ്റ് ചെയ്യണം. അപ്പൊ ഓർഡർ വരുമ്പോഴേക്കും കുറെ സ്റ്റോക്ക് തൃശ്ശൂരിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഡെലിവറി ചെയ്യുന്നത്. പിന്നെ ഞങ്ങൾക്ക് വേറൊരു ലിങ്ക് ഓഫ് മാനുഫാക്ചറേഴ്സ് ഉണ്ട്, അവർ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യാനും റെഡി ആയിട്ടുള്ള മാനുഫാക്ചറേഴ്സ് ഉണ്ട്. അപ്പൊ അങ്ങനത്തെ മാനുഫാക്ചറേഴ്സിന്റെ അടുത്ത് നിന്നാണെങ്കിൽ അവരാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെലിവറി ചെയ്യുന്നത്. അപ്പൊ ടു വേസ്, ഒന്ന് മാനുഫാക്ചറേഴ്സ് ഡയറക്റ്റ് ഞങ്ങൾക്ക് വേണ്ടി തന്നെ അവർ ആക്ട് ചെയ്തിട്ട് പോസ്റ്റ് ചെയ്യും, പ്ലസ് ഞങ്ങളുടെ തൃശ്ശൂരിലെ പ്ലേസിൽ നിന്നാണ്. പിന്നെ ബാക്കി എല്ലാത്ത ഓർഡേഴ്സ് ഒക്കെ ഞങ്ങൾ അവിടെ ആയിരിക്കും ഡെലിവറി ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ബാക്കിയുള്ള കൺട്രീസിലോട്ട് ഞങ്ങൾ ഷിപ്പ് ചെയ്യുക ചെയ്യുന്നത്.
വാട്സാപ്പിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലേക്ക് കൂടുതൽ ഫ്രണ്ട്സിനെ ആഡ് ചെയ്ത് അവർ തരുന്ന ഓർഡർ അനുസരിച്ച് അങ്ങോട്ടേക്ക് സപ്ലൈ ചെയ്യുന്നു അല്ലേ?
അതെ അതെ, അങ്ങനെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അറ്റ് ദ മൊമെന്റ്. അതെ, വാട്സാപ്പ് ആൻഡ് ഫേസ്ബുക്ക് വഴിയാണ്. അതിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് സക്സസ്ഫുൾ ആയിട്ടിരിക്കുന്നത് വാട്സാപ്പാണ്. കാരണം ഞാൻ ഫസ്റ്റ് എന്റെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്യുക ചെയ്തത്, പിന്നെ അവർക്ക് ആ പ്രൈസ് കണ്ടും ഒരുപാട് ഞങ്ങൾക്ക് നല്ല ഫീഡ്ബാക്ക്സ് കിട്ടി തുടങ്ങി പ്രൈസ് വെച്ച് നോക്കുമ്പോൾ. അപ്പൊ അവർ പറഞ്ഞു, അങ്ങനെ അവരുടെ ആ ഒരു വേർഡ് ഓഫ് മൗത്ത്, അവർ എനിക്ക് റിക്വസ്റ്റ് പറയും, കാൻ യു പ്ലീസ് ആഡ് ദിസ് നമ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജസ് വരും. അങ്ങനെ ഞാൻ അവരുടെ ഫ്രണ്ട്സിനെ ആഡ് ചെയ്തു. അങ്ങനെയാണ് ആ സർക്കിൾ വലുതായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് എല്ലാവരും ഉണ്ട്, നോട്ട് ഓൺലി ഓസ്ട്രേലിയ, ദുബായ്, അങ്ങനെ എല്ലാ കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ആ ഗ്രൂപ്പിലുണ്ട്. അപ്പൊ അവിടെയാണ് ഞാൻ മെയിൻലി ന്യൂ ട്രെൻഡ്സും ഡിസൈൻസും ഷെയർ ചെയ്യുന്നത്. അപ്പൊ വാട്സാപ്പിൽ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ അതിന്റെ കൂടെ ഇൻക്ലൂഡിംഗ് പ്രൈസും ഷെയർ ചെയ്യും. ആ പ്രൈസും ആ ഡിസൈനും ഇഷ്ടപ്പെട്ടവര് നമ്മൾക്ക് സെപ്പറേറ്റ് മെസ്സേജ് അയക്കുക ചെയ്യുന്നത്, ഇതൊന്ന് ബ്ലോക്ക് ചെയ്യാമോ എന്ന് ചോദിച്ചിട്ടൊക്കെ മെസ്സേജ് അയക്കും. അങ്ങനെ അവർ ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഞങ്ങൾ അത് ഷിപ്പ് ചെയ്യാനുള്ള നെക്സ്റ്റ് പ്രൊസീജർ നോക്കും. ആൻഡ് ഒരു 2 weeks ടൈമാണ് ഞങ്ങൾ പറയുന്നത്. അപ്പൊ 2 weeksനുള്ളിൽ അവർക്ക് ആ മെറ്റീരിയൽ കിട്ടുന്ന പോലെ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെലിവറി, അതായത് കൊറിയർ കമ്പനീസ് ആയിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ സൈനപ്പ് ചെയ്യാനൊക്കെ ഉണ്ട്, ലൈക് ബെറ്റർ ഡീൽസ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ. അതായത് നമ്മളിങ്ങനെ ബൾക്കായിട്ട് ഷിപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് അവരായിട്ടൊരു ഒരു റിലേഷൻഷിപ്പ് വേണം കൊറിയർ കമ്പനീസ് ആയിട്ട്. അതായത് നമുക്ക് ചീപ്പർ ഡെലിവറി കിട്ടുമ്പോഴാണ് നമുക്ക് അതേപോലെ തന്നെ കസ്റ്റമേഴ്സിന് അത് ബെനിഫിറ്റ് ചെയ്യുള്ളൂ.
ഓക്കെ, ഇനിയിപ്പോ ഇതിന് ധന്യയ്ക്ക് തുടക്കത്തിൽ എത്രത്തോളം മുതൽ മുടക്കുണ്ടായിരുന്നു?
മുതൽ മുടക്കെന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ട് ഒന്നും തന്നെ ഇല്ല. കാരണം ഞാൻ പറഞ്ഞ പോലെ നമുക്കൊരു സ്റ്റോർ ഇല്ല, പിന്നെ നമ്മൾ പ്രോഡക്ട്സ് നമ്മൾ ബൾക്കായിട്ട് നമ്മൾ എടുത്തു വെക്കുന്നൊന്നുമില്ല. എനിക്ക് ചെലവ് വന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രേഡ് മാർക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാശ് ചെലവായി. പിന്നെ നമ്മുടെ ഇവിടുത്തെ ഓസ്ട്രേലിയൻ രീതിയിൽ ഞങ്ങൾക്ക് ഇവിടെ ABN വേണമായിരുന്നു. സോൾ ട്രേഡർ ആയിട്ടാണ് നമ്മൾ ഓസ്ട്രേലിയയിൽ ചെയ്യുന്നത്. അപ്പൊ ആ ABN രജിസ്ട്രേഷൻ പിന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഞാൻ പറഞ്ഞായിരുന്നല്ലോ എന്റെ ഹസ്ബൻഡ് ഇതിനു വേണ്ടി ട്രാവൽ ചെയ്തായിരുന്നു. അപ്പൊ ട്രാവലിംഗ് എക്സ്പെൻസ് എല്ലാം കൂടി നമ്മൾ നോക്കുവാണെങ്കിൽ അണ്ടർ 3,000 ആണ് വരുന്നത്. ആൻഡ് ദാറ്റ് ഇൻക്ലൂഡ്സ് ഒരു ഞങ്ങളുടെ പുതിയൊരു വെബ്സൈറ്റ് ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അണ്ടർ കൺസ്ട്രക്ഷനിലാണ്. അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ഫിഗറാണ് ഞാൻ പറയുന്നത്.
അതായത് 3,000 എന്ന് പറയുന്നത് $3,000 ആണോ?
അതെ, $3,000.
ഓക്കെ, അപ്പൊ ഈ ഷിപ്പ് ചെയ്യുന്നതിന്റെ കാര്യം പറയുമ്പോൾ ഷിപ്പിംഗിന് ഒരു ചാർജും കൂടെ അപ്പൊ എക്സ്ട്രാ നിങ്ങൾ കസ്റ്റമേഴ്സിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂ?
അതെ, അപ്പൊ ഞാൻ ഇമേജസ് ഷെയർ ചെയ്യുമ്പോൾ പറയുന്നത് ആ ഒരു മെറ്റീരിയലിന്റെ പ്രൈസ് പ്ലസ് ഷിപ്പിംഗ് ആ പറയുന്നത്. അപ്പൊ ഷിപ്പിംഗ് ഒരു സെർട്ടൺ ഒരു ഫിക്സ്ഡ് എമൗണ്ട് അല്ല, കാരണം ഇറ്റ് ഡിപെൻഡ്സ് അപ്പോൺ ഏത് സ്ഥലത്തോടാണോ നമ്മൾ ഷിപ്പ് ചെയ്യുന്നത്, അതനുസരിച്ച് ചാർജസ് വ്യത്യാസമായിരിക്കും. ഇപ്പൊ നാട്ടിലോട്ടാണെങ്കിൽ നോർമലി ഇന്ത്യക്ക് ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്, അതായിരിക്കുള്ളൂ. പക്ഷെ ഔട്ട്സൈഡ് ഇന്ത്യ ഇപ്പൊ ദുബായിക്കാണെങ്കിൽ വേറൊരു റേറ്റ്, ഓസ്ട്രേലിയ അങ്ങനെ വേറെ വേറെ റേറ്റ്സ് ഉണ്ട്.
ഓക്കെ, ഇപ്പം ഇതിൽ ഓർഡർ പ്ലേസ് ചെയ്യുന്ന പലരും പല രാജ്യത്തുള്ളവരാണെന്ന് തന്നെ ആദ്യം തന്നെ പറഞ്ഞു. US ദുബായിലുള്ളവരൊക്കെ, അപ്പൊ എങ്ങനെയാ അവരുമായിട്ടുള്ള ഒരു മണി ട്രാൻസാക്ഷൻ എങ്ങനെയാ നടക്കുന്നത്?
ഞങ്ങള് ഞങ്ങളുടെ ഇൻവോയ്സ് എല്ലാം സെൻഡ് ചെയ്യുന്നത് പേയ്പാൽ വഴിയാണ്. അപ്പൊ പേയ്പാൽ ഒരു ബിസിനസ് അക്കൗണ്ട് ഉണ്ട്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബിസിനസിന്റെ ഭാഗമായിട്ട്. അപ്പൊ ഒരു കസ്റ്റമർ നമുക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും അവരുടെ ഇമെയിലിലോട്ട് നമ്മൾ പേയ്പാലിന്റെ ഒരു ഇൻവോയ്സ് അയക്കുക ചെയ്യുന്നത്. അതൊരു സെക്യൂർഡ് വേ ആണ്. അതായത് ഇപ്പൊ ഒരുപാട് ഓൺലൈൻ ഫ്രോഡ് നടക്കുന്ന ഈ സമയത്ത് പേയ്പാൽ ആണ് ഏറ്റവും സെക്യൂർഡ്. അപ്പൊ അതനുസരിച്ച് കസ്റ്റമേഴ്സിന് ആ സെക്യൂർഡ് പേയ്മെന്റ് ത്രൂ പേ ചെയ്യാൻ പറ്റും, പേയ്പാൽ ത്രൂ പേ ചെയ്യും. അപ്പൊ ഈ ഇൻവോയ്സ് അയക്കുമ്പോൾ നമ്മ കസ്റ്റമേഴ്സിന്റെ ഷിപ്പിംഗ് അഡ്രസ് എല്ലാം അതിൽ മെൻഷൻ ചെയ്യും. അപ്പൊ അത് അവർ അക്സെപ്റ്റ് ചെയ്തിട്ടാണ് പേയ്മെന്റ് ചെയ്യുന്നത്. പേയ്പാൽ ആയതുകൊണ്ട് ഓൺ ദ സെയിം ഡേ ക്ലിയറൻസ് ഉള്ളത്. എന്റെ ആ പേയ്മെന്റ് നമുക്ക് ക്ലിയർ ആയി കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് സ്റ്റെപ്പ് അതായത് ഷിപ്പ് ചെയ്യാനുള്ള ആ ഒരു പ്രൊസീജിയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും.
ഓക്കെ, എങ്ങനെയാണ് ധന്യ ഈ പേയ്പാൽ അക്കൗണ്ട് എടുക്കുന്നത് അതൊന്ന് പറയാമോ? കാരണം ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് ഒരുപക്ഷെ അവർക്കൊരു ഇൻഫർമേഷൻ കൂടി ആയിരിക്കുമല്ലോ.
ഷോ ഷോ, പേയ്പാൽ വളരെ സിമ്പിൾ ആണ്. നമ്മൾ പേയ്പാലിന്റെ വെബ്സൈറ്റിൽ അതായത് paypal.com.au ആണ് വെബ്സൈറ്റ്, അതിൽ വെബ്സൈറ്റ് ചെയ്ത് നമ്മളൊരു ഇപ്പൊ നമുക്കൊരു ഇൻഡിവിജ്വൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ. അപ്പൊ അതിൽ ഓപ്ഷൻസ് ഉണ്ട്, പേയ്പാൽ ഫോർ ബിസിനസ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നമ്മൾ ചെന്ന് നമ്മുടെ ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കണം, പ്ലസ് നമ്മളൊരു അക്കൗണ്ട് നോമിനേറ്റ് ചെയ്യണം. അപ്പൊ ആ അക്കൗണ്ടിലോട്ടായിരിക്കുള്ളൂ ലോകത്ത് നിന്ന് എവിടെ നിന്നാണെങ്കിലും ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് ആ അക്കൗണ്ടിലോട്ടായിരിക്കും ഫണ്ട്സ് ക്ലിയർ ആവുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ ഒരു അക്കൗണ്ട് നോമിനേറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഒരു 2 days വെയിറ്റിംഗ് ഉണ്ട് അത് ഒരു ആക്ടിവേറ്റ് ആവാൻ വേണ്ടി. അതായത് അവര് പേയ്പാലിന്റെ ഭാഗത്ത് നിന്ന് അവരത് ജെന്യുവിൻ ആണോ എന്നുള്ളത് അവര് സെലക്ട് ചെയ്യുന്ന ഒരു ടൈം പീരീഡ് ആണ് അത്, ഒരു 2 days. ആ 2 days കഴിഞ്ഞ് നമ്മുടെ അക്കൗണ്ട് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇൻവോയ്സ് മുതല് നമുക്ക് പേയ്പാലിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും. അതായത് അവർക്ക് ഒരു ഫോമാറ്റ് ഉണ്ട് ഇൻവോയ്സ് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ നമുക്ക് ആ ഇൻവോയ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് കസ്റ്റമേഴ്സിന് അയച്ചു കൊടുക്കാവുന്നതാ.
ഓക്കെ ഓക്കെ, ഇതിനിപ്പം തുടങ്ങാനായിട്ട് ധന്യ ആദ്യം പറഞ്ഞു ABN ഇവിടെ ഓസ്ട്രേലിയയിൽ എടുത്തു. അത് കൂടാതെ വേറെ എന്തെങ്കിലും തരത്തിലുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ടോ?
ഔട്ട്സൈഡ് ഓസ്ട്രേലിയ അയക്കുന്നത് ഞങ്ങൾ ഇന്ത്യ എന്നാണ്. അപ്പൊ അവിടുത്തെ ലീഗൽ ഫോർമാലിറ്റീസ് ആണ് ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്തത്. പിന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ ഈ എല്ലാ മാനുഫാക്ചറേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും തന്നെ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉള്ളവരെ മാത്രമേ ഞങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പൊ എക്സ്പോർട്ടിംഗ് ലൈസൻസ് ഉള്ളവർ ഉള്ള മാനുഫാക്ചറേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് ആ ലൈസൻസ് ഉണ്ട്. പിന്നെ കൂടുതലും ബൾക്ക് സ്റ്റോക്ക് ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു ഇമ്പോർട്ടിംഗ് ലൈസൻസ് അങ്ങനെ ഒന്നും ആവശ്യമില്ല. ബിക്കോസ് എല്ലാം ഇൻഡിവിജ്വൽ ഐറ്റംസ് ആണ് നമ്മൾ സെൽ ചെയ്യുന്നത്. പിന്നെ ഓസ്ട്രേലിയയിലോട്ട് വേണ്ടിയിട്ടാണ് ഒരു സെക്യൂർഡ് പേയ്മെന്റിന് വേണ്ടി ഞങ്ങൾ പേയ്പാലിൽ ക്രിയേറ്റ് ചെയ്തു. പിന്നെ സോൾ ട്രേഡർ ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് ആ ഒരു ABN രജിസ്ട്രേഷൻ, ഇത്രയാണ് ഞങ്ങൾക്ക് വന്ന ഫോർമാലിറ്റീസ്.
ഓക്കെ, അപ്പൊ നാട്ടിൽ എങ്ങനെയാണ് കമ്പനി ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ?
അതെ, നാട്ടില് കമ്പനി ആയിട്ടാണ് രജിസ്റ്റർ ചെയ്തേക്കണം. പിന്നെ ഞങ്ങൾ ഇതിന്റെ ആ പേരിന്റെ ട്രേഡ് മാർക്കും കൂടി ഞങ്ങൾ എടുത്തിട്ടുണ്ട്.
ഓക്കെ, എങ്ങനെയാ അതിന്റെ ടാക്സിന്റെ കാര്യമൊക്കെ വരുമ്പോ എങ്ങനെയാ നാട്ടിൽ അതിന് ടാക്സ് അടയ്ക്കുമോ?
പേയ്പാൽ കൂടാണ്ട് ഞങ്ങൾ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു ഓപ്ഷൻ ആണ് ഇന്ത്യൻ അക്കൗണ്ടിൽ ഡിപ്പോസിറ്റ് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴേക്കും അവിടെ വരുന്ന ട്രാൻസാക്ഷൻസിന് നമ്മൾ ഇന്ത്യൻ ടാക്സ് ഇത് പ്രകാരമാണ് ചെയ്യുന്നത്. പിന്നെ വാട്ട് എവർ കംസ് ത്രൂ പേയ്പാൽ, പേയ്പാലിൽ വരുന്നതൊക്കെ നമ്മൾ ഇവിടെ സോൾ ട്രേഡർ ആയിട്ട് ചെയ്യുമ്പോഴുള്ള ടാക്സ് ഫോർമാലിറ്റീസ് ആണ് വരുന്നത്.
ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഇതിനെ ധന്യ മെയിൻ ആയിട്ട് മാർക്കറ്റ് ചെയ്യുന്നത്?
ഞാൻ മെയിൻലി മാർക്കറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫേസ്ബുക്ക് ആൻഡ് വാട്സാപ്പ് വഴിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. പിന്നെ ഇപ്പൊ ഞങ്ങള് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണ്, അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. അപ്പൊ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഉണ്ടെങ്കിലുള്ള ഒരു ഗുണം എന്ന് പറയുന്നത്, ഇപ്പൊ എന്ന് പറയുമ്പോൾ കസ്റ്റമർ ഓർഡർ തരുമ്പോൾ ഞാൻ മാനുവലി പ്രോസസ് ചെയ്യുക ചെയ്യുന്നത്. വൺസ് ആ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ തന്നെ ആ ഒരു പേയ്മെന്റ് പോർട്ടലുണ്ട്. അപ്പൊ പേയ്മെന്റ് പോർട്ടലുള്ളതുകൊണ്ട് കസ്റ്റമേഴ്സിനെ കയറിയിട്ട് ഏതാണോ അവർക്ക് ഇഷ്ടമായത് അത് അവർ സെലക്ട് ചെയ്യുക. എന്തെങ്കിലും കസ്റ്റമൈസ് ചെയ്യുന്നെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പ്ലസ് അവർക്ക് തന്നെ ആ അവിടെ തന്നെ ഫൈനലൈസ് ചെയ്യാം, അതായത് അവർക്ക് തന്നെ പേയ്മെന്റ് ചെയ്ത് ഫൈനലൈസ് ചെയ്യാം. അപ്പൊ നമ്മുടെ വർക്ക് ഒത്തിരി കുറയും. അത് കൂടാണ്ട് ഇപ്പൊ ഞാൻ ഓസ്ട്രേലിയയിൽ ഉള്ളതുകൊണ്ട് US ആയിട്ട് ഭയങ്കര ടൈം ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവിടെയുള്ള കസ്റ്റമേഴ്സിന് വളരെ കൺവീനിയന്റ് ആയിരിക്കും വെബ്സൈറ്റ്.
ധന്യ, ഇത് ഫുൾ ടൈം ആയിട്ടാണോ പാർട്ട് ടൈം ആയിട്ടാണോ ചെയ്യുന്നത്?
ഞാനിത് പാർട്ട് ടൈം ആയിട്ടാണ് ചെയ്യുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു ഐഡിയ വരാനുള്ള കാരണം എന്ന് തന്നെ ഞങ്ങൾ നാട്ടിൽ ഷോപ്പ് ചെയ്യാൻ പോയപ്പോഴത്തേക്ക് ഒരുപാട് ബോട്ടിക്സിലൊക്കെ കയറിയായിരുന്നു. അപ്പൊ അവിടുന്ന് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയൊരു മാർക്കറ്റാണ്. അപ്പൊ അത് നമുക്കൊരു റീസണബിൾ റേറ്റിൽ എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയ. അപ്പൊ എന്റെ ഹസ്ബൻഡ് ഈ ഐഡിയ എനിക്ക് ആദ്യം തന്നത്, ഒരു ഫ്രീ ടൈമിൽ എന്തുകൊണ്ട് ചെയ്തുകൂടാ. അപ്പൊ അത് എനിക്കൊരു ക്ലിക്കായി. അങ്ങനെയാണ് ഞങ്ങൾ അവിടുന്ന് പിന്നീട് ഈ മാനുഫാക്ചറേഴ്സ് ആയിട്ട് സംസാരിച്ചതും. ഒരു ദിവസം ഞാൻ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറെ ഞാൻ ഇതിന് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒത്തിരി വർക്ക് ലോഡ് എന്ന് പറയാൻ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ഈ ഫോട്ടോസ് ഷെയർ ചെയ്യും, പിന്നെ അതിന് വരുന്ന മെസ്സേജസിന് നമ്മൾ റിപ്ലൈ ചെയ്യും. അതാണ് കൂടുതലും ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ സ്പെയർ ടൈമിൽ ചെയ്യുന്ന ഒരു ബിസിനസ് ആയിട്ടാണ് ഞാൻ ഇതിനെ ഇപ്പൊ കൊണ്ടുപോകുന്നത്.
ഇത് ധന്യക്ക് പ്രോഫിറ്റബിൾ ആണെന്ന് പറയാൻ സാധിക്കുമോ?
തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് ഇതിൽ വന്നിട്ടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അത്രയും കുറവ് സമയം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഒരു പ്രോഫിറ്റ് ലെവലിൽ നോക്കുവാണെങ്കിൽ നോട്ട് ലൈക്ക് എ ഫുൾ ടൈം ജോബ്. പക്ഷെ ഒരാള് അയാളുടെ കൂടുതൽ ടൈം ഇതിലോട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും കൂടുതൽ ഇൻകം അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും.
അപ്പോൾ ധന്യ നടത്തുന്ന ഈ സ്വയം തൊഴിലിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങൾ SBS മലയാളത്തിന്റെ ശ്രോതാക്കളുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി. ധന്യ വിട്ടൽദാസ്.
താങ്ക് യു ഒരു ഓപ്പർച്യൂണിറ്റി ഞങ്ങൾക്ക് ഇത് തന്നതിന്. താങ്ക് യു.